Laudetur Jesus Christus. യേശു ക്രിസ്തുവിനെ സ്തുതി.
ഇത് വത്തിക്കാൻ റേഡിയോ. എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.
ഏവർക്കും നമസ്കാരം. വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയും പിന്നെ വാർത്തകളുമാണ് ഇന്നത്തെ പ്രക്ഷേപണത്തിൽ.
വചനവീഥിത് ദൈവജീവനിൽ ശക്തി നമ്മെ നയിക്കും വീഥിത് വചനവീഥി.
വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറെ ശ്രദ്ധേയമായൊരു വ്യക്തിഗത വിലാപഗീതത്തിൻ്റെ, അതായത് 42-ാം സങ്കീർത്തനത്തിൻ്റെ വ്യാഖ്യാന പഠനം കഴിഞ്ഞ 2 പ്രക്ഷേപണങ്ങളിലായി നാം പൂർത്തിയാക്കി. ഇന്ന് അതിൻ്റെ 3-ാം ഭാഗത്ത് ഈ ഗീതത്തെക്കുറിച്ചുള്ള ആത്മീയ വിചിന്തനമാണ്. മനുഷ്യജീവിതം ഒരു തീർത്ഥാടനമെന്നൊക്കെ നാം ആലങ്കാരിക ഭാഷയിൽ പറയുമ്പോൾ, അനുദിന ജീവിത സാഹചര്യങ്ങളിൽ മനുഷ്യൻ്റെ ജീവിതയാത്ര അതിൻ്റെ സന്തോഷത്തിലൂടെയും ദുഃഖത്തിലൂടെയുമെല്ലാം കടന്നു പോകുമ്പോൾ ദൈവത്തെ അന്വേഷിച്ചുള്ളൊരു യാത്രയാണതെന്ന് ഒരു വിശ്വാസിയുടെ പ്രത്യാശാപൂർണമായ കാഴ്ചപ്പാടിൽ പറയാൻ സാധിക്കും. മനുഷ്യൻ്റെ ജീവിതയാത്രയുടെ അല്ലെങ്കിൽ ആത്മീയ യാത്രയുടെ പരമമായ ലക്ഷ്യമാണ് നാം പഠനവിഷയമാക്കിയിരിക്കുന്ന 42-ാം സങ്കീർത്തനത്തിൻ്റെ ഉള്ളടക്കം. വെള്ളം തേടി അലയുന്നൊരു പേടമാൻ്റെ ചിത്രം പ്രകൃതിയിൽ നിന്നും അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ നിന്നും പ്രസക്തമായി വരച്ചു കാട്ടിക്കൊണ്ടാണ് ദൈവത്തിനായുള്ള മനുഷ്യൻ്റെ അന്വേഷണ ത്വരയുടെ വളരെ മൗലികവും അടിസ്ഥാനപരവുമായ സന്ദേശം അനുവാചകർക്ക് സങ്കീർത്തകൻ പകർന്നു നൽകുന്നത്. നീർച്ചാലിനായി ഹരിണി ദാഹിച്ചു കേഴുമതുപോൽ, നിനക്കായി നാഥ ഞാനും ദാഹിച്ചിടുന്നു എന്ന ഫാദർ മാത്യു മുളവനയുടെ ഗാനാവിഷ്കാരത്തിൻ്റെ ആദ്യത്തെ സമാന്തര പദം എടുത്താലും പിന്നെ നീർച്ചാല് തേടുന്ന മാൻപേടയെപ്പോലെ ദൈവമേ എൻ്റെ ഹൃദയമങ്ങയെ തേടുന്നു, എൻ്റെ ഹൃദയം ദൈവത്തിനായി ദാഹിക്കുന്നു എന്ന പദങ്ങളുടെ മൂലകൃതിയിൽ നിന്നുമുള്ള മലയാള പരിഭാഷ എടുത്താലും, അതായത് POC തർജിമ ആദ്യ പദത്തിൽ തന്നെ വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം ദൈവത്തിനായി കൊതിക്കുന്ന അല്ലെങ്കിൽ ദാഹിക്കുന്ന മനുഷ്യാത്മാവിൻ്റെ ചിത്രമാണ് സങ്കീർത്തകൻ വരച്ചു കാട്ടുന്നതെന്ന് സംശയമില്ല. ഈ ഗീതം ഗാനാവിഷ്കാരം ചെയ്തത് ഫാദർ മാത്യു മുളവനയും ജെറി അമൽദേവുമാണ്. ആലാപനം എലിസബത്ത് രാജുവും സംഘവും. ദൈവത്തിൻ്റെ ഭവനം അല്ലെങ്കിൽ ദേവാലയത്തെ ഒരു വിശ്വാസി എപ്പോഴും സ്നേഹിക്കണം. ദൈവവുമായുള്ള ഐക്യമാണ് അല്ലെങ്കിൽ ദൈവിക ഐക്യമാണ് അവിടെ ഒരു വിശ്വാസി തേടുന്നത്, അന്വേഷിക്കുന്നത്. സഭാസ്ഥാപനങ്ങളുമായി സഭാ അധികാരികളുമായി പിണങ്ങി നിൽക്കുന്നവരുണ്ട്, ധാരാളമുണ്ട്. അവർക്ക് കാരണങ്ങളുമുണ്ടാകാം, അവ പലതുമാകാം. അത് വളരെ വാചാലമായി അവതരിപ്പിക്കുന്നവർ കുറവല്ല. അവർ പറയുക മാത്രമല്ല എഴുതി പിടിപ്പിക്കുകയും പറഞ്ഞു പരത്തുകയും ചെയ്യാറുണ്ട്. എന്നാൽ നാം ചിന്തിക്കേണ്ടതാണ്, മനുഷ്യൻ ദൈവത്തോട് പിണങ്ങി നിൽക്കേണ്ടതുണ്ടോ? സഭാസ്ഥാപനത്തോടാകാം, എന്നാൽ ദൈവത്തോട് പിണങ്ങി നിൽക്കേണ്ടതുണ്ടോ? നമുക്കുള്ള കൃപയിലും നന്മയിലും കഴിവിലും എല്ലാം തികഞ്ഞവരാണെന്ന ചിന്ത അപകടകരമാണ്. എ സ്പിരിച്വൽ സെൽഫ് കോംപ്ലൈസൻസി ഈസ് അപകടകരമാണ്. അതോ കൂടുതൽ ദൈവാനുഗ്രഹത്തിനായി നമുക്ക് വിശപ്പും ദാഹവും തോന്നാറുണ്ടോ എന്നും ചിന്തിക്കേണ്ടതാണ്. ആത്മീയമായ തുറവ് അനിവാര്യമാണ് വ്യക്തി വളർച്ചയ്ക്ക്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, നീതിക്ക് വേണ്ടി വിശക്കയും ദാഹിക്കയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. അവർക്ക് സംതൃപ്തി ലഭിക്കും, അവർ സമാശ്വസിപ്പിക്കപ്പെടും എന്ന വചനം ഓർക്കുന്നുണ്ടാകാം. ആധ്യാത്മിക സന്തുഷ്ടിയേക്കാളും മെച്ചം അകന്നു നിൽക്കുന്ന ദൈവിക സാന്നിധ്യത്തിന് വേണ്ടിയുള്ള അന്വേഷണമാണ്. അതിനായി വിലപിക്കുകയാണ്, മനുഷ്യർ കേഴുകയാണ്. ലൗകിക സുഖങ്ങളുടെ പൂർണ്ണതയിൽ അലസമായി കഴിയുന്നതിനേക്കാൾ നല്ലത് നഷ്ടപ്പെട്ട ആത്മീക അനുഭവങ്ങളുടെ ഓർമ്മയും അയവിറയ്ക്കലുമാണ്. കണ്ണീര് കുടിക്കുകയും അവഹേളിക്കപ്പെടുകയും ക്ലേശങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്ന എത്രയോ മനുഷ്യർ, നല്ല മനുഷ്യരുണ്ട് ലോകത്ത്, ധാരാളമുണ്ടെന്ന് നാം ഓർക്കേണ്ടതാണ്. അഞ്ചാമത്തെ പദത്തെ ആസ്പദമാക്കി ഒരു ആത്മീയ ചിന്ത പറയുകയാണെങ്കിൽ, വിഷാദാത്മകതയും നിരാശയും ആകുലതയും വ്യഗ്രതയും ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. ദൈവത്തിൽ ഉറച്ച വിശ്വാസവും അചഞ്ചലമായ ശരണവും നമുക്കുണ്ടാവണം. അതുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി കാത്തിരിക്കാനും അവിടുത്തെ സ്തുതിക്കാനും നമുക്ക് സാധിക്കും. പ്രത്യേകിച്ച് ജീവിത പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും മധ്യത്തിലും. പിന്നെ 6 മുതൽ 11 വരെയുള്ള പദങ്ങളുടെ ആത്മീയ വിചിന്തനം പറയുകയാണെങ്കിൽ, ഒരു വിശ്വാസിക്ക് തൻ്റെ ഉയർച്ചയും തകർച്ചയും വിജയവും പരാജയവും പ്രത്യാശയും നിരാശയും സുഖവും ദുഃഖവും കർത്താവിനോട് തുറന്നു പറയാൻ കഴിയണം. യാതൊരു ജീവിത സാഹചര്യവും മനോദുഃഖവും ദൈവത്തെ മറക്കുന്നതിന് കാരണമാകുന്നില്ല, കാരണമാകാൻ പാടില്ല. ഒരു വിശ്വാസിക്ക് അത് നീതീകരിക്കാനും ആവില്ല. എന്തിന്? ഓളിയിട്ട് കുതിച്ചൊഴുകുന്ന ജലപ്രവാഹം പോലെയും ആർത്തിരമ്പുന്ന തിരമാലകൾ പോലെയും അവ നമ്മുടെ മേൽ വന്ന് ആഞ്ഞടിക്കാം, വന്ന് പതിക്കാം. പതറരുത്. നമ്മുടെ പ്രത്യാശ ദൈവത്തിൻ്റെ സ്നേഹത്തിലും അവിടുത്തെ കാരുണ്യത്തിലുമായിരിക്കട്ടെ. ദൈവിക ഭവനം, ദൈവത്തിൻ്റെ ആലയം, അവിടുത്തെ സഭ, ദൈവജനം, സ്രഷ്ടാവായ ദൈവത്തിലുള്ള അഭിമാനം, ആശ്രയബോധം, അവിടുത്തെ പ്രത്യാശയിലുള്ള വിശ്വാസം എന്നിവയെക്കുറിച്ച് ചിന്തിക്കുവാനും മനസ്സിലാക്കാനും ദൈവത്തിൽ ആശ്രയിക്കാനും സാധിക്കണം. സാധിച്ചിരുന്നെങ്കിൽ പാപ്പ ഫ്രാൻസിസിൻ്റെ ഒരു വാക്ക് അനുസ്മരിച്ചു പോവുകയാണ്. ദിവ്യകാരുണ്യനാഥിനെ അനുദിനം സന്ദർശിക്കാൻ, അവിടുത്തെ സന്നിധിയിലായിരിക്കാൻ മറന്നുപോകരുത്. പ്രത്യേകിച്ച് ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും അത് ഒരു ശീലമാക്കണം എന്ന്. ജീവിതത്തിൽ തുണയും ആശ്രയവുമായി പ്രത്യാശയായി മനുഷ്യന് സ്രഷ്ടാവായ ദൈവം ഉള്ളതുകൊണ്ടാണ് നാം അവിടുത്തെ വിളിച്ചപേക്ഷിക്കുന്നത്, വിളിച്ചപേക്ഷിക്കേണ്ടത്. എന്നിരുന്നാലും മറച്ചു വയ്ക്കാനാവാത്ത സത്യം ഇതാണെന്ന് സങ്കീർത്തകൻ പറയുന്നുണ്ട്. എൻ്റെ ആത്മാവ് വിഷാദം പൂണ്ടിരിക്കുന്നു, നിരാശയിലാണ്ടിരിക്കുന്നു. തിന്മയുടെ ശക്തികളാൽ മനുഷ്യൻ ആവസിക്കപ്പെടുവാനും കീഴ്പ്പെടുത്തപ്പെടുവാനും ഇടയാകുന്നുണ്ട്. തീർച്ചയായും ആ ഭീതിയാണ് ദൈവത്തിങ്കിലേക്ക് തിരിയുന്നതിന് ഇടയാക്കുന്നത്, ഇടയാക്കേണ്ടത്. ആഴം ആഴത്തെ വിളിക്കുന്നു. ആഴമെന്ന പ്രയോഗം മൂലകൃതിയിൽ ഭൂമിയുടെ അന്തർഗതത്തിലുള്ള തിളച്ചുമറിയുന്ന ജലപ്രവാഹമാണെന്ന് ബൈബിൾ പണ്ഡിതന്മാർ അന്നത്തെ ശാസ്ത്ര പശ്ചാത്തലത്തിൽ വിവരിക്കുമെങ്കിലും ഏറെ ഭയാനകമായ തിന്മയുടെ ശക്തിയെ ചിത്രീകരിക്കുകയാണ് ഗായകൻ്റെ, സംഗീതകൻ്റെ ഉദ്ദേശ്യം. മനുഷ്യാത്മാവിനെ ഗ്രസിച്ചിരിക്കുന്നത് തിന്മയുടെ ശക്തിയാണെന്ന് സ്ഥാപിക്കുകയാണിവിടെ. അങ്ങനെ തിന്മയുടെ ശക്തികൾ തന്നെ പൂർണ്ണമായും കീഴടക്കുന്ന ഭീതിതമായ അവസ്ഥയാണ് 42-ാം സങ്കീർത്തനത്തിൻ്റെ അവസാന പദങ്ങൾ ചിത്രീകരിക്കുന്നത്. എന്നിട്ടും ഗീതം പ്രത്യാശ പകരുന്നു. ഇത്രയേറെ പ്രതിസന്ധിയിലെത്തിയ മനുഷ്യനും തകർന്നു പോകാൻ ദൈവം ഇടയാക്കില്ല. കാരണം ദൈവത്തിൻ്റെ ഉടമ്പടി സ്നേഹത്തിൻ്റെ ഉടമ്പടിയാണ്, കാരുണ്യത്തിൻ്റെ ഉടമ്പടിയാണ്, അത് ശാശ്വതമാണ്. 8-ാമത്തെ പദം അത് വ്യക്തമാക്കുന്നില്ലേ? കർത്താവ് പകൽ സമയത്ത് തൻ്റെ കാരുണ്യം വർഷിക്കുന്നു, രാത്രികാലത്തവിടുത്തേക്ക് ഞാൻ ഗാനമാലപിക്കുന്നു. എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള പ്രാർത്ഥനയാണിത്. എന്തിന്? വീണ്ടും അവസാനത്തെ 11-ാമത്തെ പദവും അതുതന്നെയാണ് സമർത്ഥിക്കുന്നത്. പ്രത്യാശയും ധൈര്യവും ഉറപ്പും തരുന്ന മനോഹരമായ വരികൾ. എൻ്റെ ആത്മാവേ, നീ എന്തിനു വിഷാദിക്കുന്നു? നീ എന്തിനു നെടുവീർപ്പിടുന്നു? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. എന്റെ സഹായകനും ദൈവവുമായ അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും, ഞാൻ അവിടുത്തെ പാടി പുകഴ്ത്തും. അതിനാൽ ജീവിത പ്രതിസന്ധികളും നിരാശയും എന്നെ തകർക്കുമ്പോഴും ശത്രുക്കൾ എന്നെ അവഹേളിക്കുമ്പോഴും പദങ്ങളിൽ പ്രതിധ്വനിക്കുന്നത് വിശ്വാസത്തിൻ്റെ മുറവിളിയും ആശ്വാസത്തിൻ്റെ ശരണം വിളിയുമാണ്. ദ ക്രൈ ഓഫ് ഫെയ്ത്ത് ആൻഡ് കോൺഫിഡൻസ്. ഇതാണ് നശ്വരനും ബലഹീനനും കുറവുള്ളവനുമായ മനുഷ്യന് അഭികാമ്യം. മനുഷ്യൻ നിരാശപ്പെട്ട് മുങ്ങിപ്പോകുന്നു, താണുപോകുന്നു എന്ന് തോന്നുന്ന അവസ്ഥയിലും ദൈവത്തിൽ പ്രത്യാശ അർപ്പിക്കുകയാണ് ശ്രേഷ്ഠം, ദൈവത്തിൽ ശരണപ്പെടുകയാണ് ഉചിതം. നിരാശയുടെ ഗർഭത്തിലും കരകയറാം, മുങ്ങിപ്പോകാൻ അനുവദിക്കരുത്, നിരാശയിൽ അമർന്നു പോകരുത്. ഇന്നും ധാരാളമായി കേൾക്കുന്ന ആത്മഹത്യ പോലുള്ള തിന്മയുടെ ശക്തികൾക്കും പ്രലോഭനങ്ങൾക്കും വിധേയരാകരുതെന്നും 42-ാം സങ്കീർത്തനം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നമുക്ക് അനുദിന ജീവിതത്തിൽ ശക്തി പകരുകയും പ്രത്യാശ പകരുകയും ചെയ്യുന്ന ഗീതമാണിത്. ഗീതത്തെക്കുറിച്ചുള്ള ഈ ആത്മീയ വിചിന്തനത്തിൻ്റെ അവസാനം വ്യക്തിപരമായിട്ട് എനിക്ക് തോന്നുന്നത് ഇതൊരു വിലാപ വ്യക്തിഗത വിലാപ ഗീതമാണെങ്കിലും പ്രത്യാശയുടെ സങ്കീർത്തനമാണിത്. ജീവിത ദുഃഖങ്ങളിൽ മനുഷ്യൻ ആഴ്ന്നു പോകരുതെന്നും അമർന്നു പോകരുതെന്നും നാം അനുദിനം ദൈവത്തെ അന്വേഷിക്കണം, ഈ മാൻപേടയെപ്പോലെ നീർച്ചാലു തേടണം. അങ്ങനെ ജീവന്റെ നീർച്ചാലും നന്മയുടെ ഉറവയും നിത്യജീവന്റെ സ്രോതസ്സും ദൈവമാണ് എന്ന ബോധ്യം തരുന്ന ഗീതമാണിത്. അവിടുന്നിൽ ദൈവത്തിൽ, സ്രഷ്ടാവായ ദൈവത്തിൽ പ്രത്യാശ അർപ്പിച്ച് മുന്നേറിയാൽ മരണഗർത്തത്തിൽ നിന്നും നിരാശയുടെ പടുകുഴിയിൽ നിന്നും നമുക്ക് കൈപിടിച്ചുയരാം, മുന്നേറാം, രക്ഷപ്പെടാം, നവജീവൻ പ്രാപിക്കാം. വത്തിക്കാൻ റേഡിയോയുടെ വചനവീഥി എന്ന ബൈബിൾ പഠന പരമ്പരയാണ് നിങ്ങൾ ഇതുവരെ ശ്രവിച്ചത്. ഇത് അവതരിപ്പിച്ചത് ഫാദർ വില്യം നെല്ലിക്കൽ. ഇനി ദൈവത്തിൻ്റെ കാരുണ്യം തേടിയുള്ള ഈ ഗീതം 42-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ആസ്വാദനം വീണ്ടും അടുത്തയാഴ്ചയിൽ.